കേരളത്തിൽ നിന്നുള്ള ഒരു സോഫ്റ്റ്വെയർ കമ്പനി വികസിപ്പിച്ച വീഡിയോ കോൺഫറൻസിംഗ് ആപ്പ് വി കൺസോൾ ഇന്ത്യൻ സർക്കാരിന്റെ ഔദ്യോഗിക ഉപയോഗത്തിനായുള്ള ആപ്പായി ഇന്നോവേഷൻ ചാലഞ്ചിലൂടെ തെരഞ്ഞെടുത്ത വാർത്ത ശ്രോതാക്കൾ അറിഞ്ഞിട്ടുണ്ടാകും. ഇത് വികസിപ്പിച്ച ടെക്ജൻഷ്യ എന്ന കമ്പനിയുടെ സ്ഥാപകരിൽ ഒരാൾ ഓസ്ട്രേലിയൻ മലയാളിയായ ടോണി തോമസ് ആണ്. ആലപ്പുഴയിലുള്ള ജോയ് സെബാസ്റ്റ്യനാണ് മറ്റൊരു സ്ഥാപകനും ഡയറക്ടറും. ഇവരുമായി SBS മലയാളം സംസാരിക്കുന്നു.
നമസ്കാരം ജോയ് സെബാസ്റ്റ്യൻ, SBS മലയാളത്തിലേക്ക് സ്വാഗതം.
നന്ദി ഡെലീസ്, എല്ലാവർക്കും നമസ്കാരം.
ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. വളരെ വലിയൊരു നേട്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ ഓസ്ട്രേലിയൻ മലയാളികൾക്ക് നേട്ടത്തെ കുറിച്ചാണ് കേൾക്കാൻ കഴിഞ്ഞത്. ഇന്ത്യൻ സർക്കാരിന്റെ ഇന്നോവേഷൻ ചാലഞ്ചിൽ വിജയിച്ചു എന്നുള്ള വാർത്ത, അതും ഈ പ്രതികൂലമായ ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം പ്രചോദനവും അഭിമാനവും ആയ ഒരു സമയം കൂടിയാണ്, വാർത്ത കൂടിയാണിത്. അഭിനന്ദനങ്ങൾ.
താങ്ക് യു ഡെലി. എല്ലാവർക്കും, എല്ലാ ഓസ്ട്രേലിയയിലുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും എന്റെ നമസ്കാരം.
ശ്രോതാക്കളുടെ പ്രത്യേക ഒരു അറിവിലേക്കായിട്ട്, നമ്മളിപ്പോൾ ഈ ഒരു അഭിമുഖം നടത്തുന്നത് തന്നെ ടെക്ജൻഷ്യ നിർമ്മിച്ചിരിക്കുന്ന ഈ ആപ്പ് വീഡിയോ ആപ്പിലൂടെയാണ്. അതുകൊണ്ട് നമുക്ക് നേരിട്ടൊരു അനുഭവമാണ്. ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മൾ നേരിൽ മനസ്സിലാക്കുകയാണ്. ആ ആപ്പ് ഉപയോഗിച്ച് തന്നെയാണ് ഈ റെക്കോർഡിംഗ് ഇപ്പോൾ നടക്കുന്നത്. വളരെ നന്ദി. ഇത് ഉപയോഗിക്കാനുള്ള അവസരം നമുക്ക് ഈ അഭിമുഖം നടത്തുമ്പോൾ.
താങ്ക് യു ഡെലീസ്.
കേന്ദ്ര സർക്കാരിനായി നിർമ്മിച്ചിരിക്കുന്ന ഈ ആപ്പിന്റെ ഉപയോഗം തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ കുറിച്ച് ഒന്ന് പറയാമോ? കാരണം ആപ്പ് നിർമ്മിക്കാൻ കുറെ സമയമെടുക്കുന്ന ഒരു കാര്യമാണല്ലോ. കേന്ദ്ര സർക്കാർ ആപ്പിന്റെ ഉപയോഗം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഇത് പെട്ടെന്ന് ഈ ചലഞ്ച് അനൗൺസ് ചെയ്തപ്പോൾ ഉണ്ടായ സാധനമല്ല. അതാണ് ആദ്യത്തെ കാര്യം. ഞങ്ങൾക്ക് കുറച്ച് ക്ലയൻസ് അമേരിക്കയിലും നോർവേയിലും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ വീഡിയോ കോൺഫറൻസിങ് നേരത്തെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എൻജിൻ വാസ് റെഡി, നമ്മളുടെ ബാക്ക് എൻഡ് എൻജിൻ ഒക്കെ റെഡി ആയിരുന്നു. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു, നമുക്ക് നല്ലൊരു റിസർച്ച് അതിന്റെ പിറകിൽ നടക്കുന്നുണ്ട്. ഈ ബാക്ക് എൻഡ് എൻജിന്റെ പുറകിൽ 2009 തൊട്ട് തന്നെ ഞങ്ങൾ ഇതിൽ തന്നെയാണ് ഫോക്കസ്ഡ്. അതുകൊണ്ട് നമ്മൾ ഈ ചലഞ്ച് വന്നത് ഞങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു ഓപ്പണിംഗ് കിട്ടി എന്നുള്ളതാണ് അതിന്റെ ഒരു. അപ്പൊ നമ്മൾ അതിന്റെ മേലെ ഒരു സ്കിൻ ഉണ്ടാക്കി ഇന്ത്യ ഗവൺമെന്റിന് കൊടുത്തു. അവർക്ക് ഇഷ്ടപ്പെട്ടത് സത്യത്തിൽ.
ജോയ്, അപ്പോൾ ഇത്തരം ഒരു ആപ്പ്, ഇന്ത്യൻ ഗവൺമെന്റിന് വേണ്ടി ഒരു ആപ്പ് നിർമ്മിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം എന്നുള്ളത് മാത്രമല്ല, അതിന്റെ ഒരു സാങ്കേതികമായിട്ട് സെക്യൂരിറ്റി ആയിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാര്യം പലതരത്തിലുള്ള വീഡിയോ ആപ്പുകൾ മാർക്കറ്റിലുണ്ട്. അതിന് പകരമായിട്ട് ഒരു ആപ്പ്, ഇന്ത്യൻ മേക്ക് ഇൻ ഇന്ത്യ എന്ന മോഡലിൽ ഒരു ആപ്പാണല്ലോ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട മാനദണ്ഡം എന്തായിരുന്നു ഈ ഒരു ഇന്നോവേഷൻ ചാലഞ്ചിന്റെ ഭാഗമായിട്ട്?
അവരൊരു 50 ഫീച്ചറുകൾ ലിസ്റ്റ് ചെയ്തിരുന്നു അവരുടെ സോഫ്റ്റ്വെയർ. ചലഞ്ച് അനൗൺസ് ചെയ്തപ്പോൾ ഇന്ത്യയിലെ കമ്പനികൾക്ക് പങ്കെടുക്കാൻ വേണ്ടി, ഇന്ത്യയിലെ 51% ഷെയറുള്ള കമ്പനികൾക്കാണ് മത്സരം അനൗൺസ് ചെയ്തത്. അപ്പൊ തന്നെ അവരെ ഒരു ലിസ്റ്റ് ഓഫ് ഫീച്ചേഴ്സ് നമുക്ക് തന്നു. അവസാനത്തെ 12 ഒരു ലിസ്റ്റ് ഓഫ് ഫീച്ചേഴ്സ് അവര് ഡിഫൈൻ ചെയ്തിരുന്നു. ആ ഫീച്ചർ സെറ്റിൽ അവർ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ട കുറെ ഫീച്ചറുകൾ, സാധാരണ വീഡിയോ കോൺഫറൻസിങ്ങിലുള്ള ഫീച്ചർ കൂടാതെ ഇന്ത്യയിൽ തന്നെ ഡാറ്റ സെക്യൂർ ആയിരിക്കുക, ഇന്ത്യയിലെ സെർവേഴ്സിൽ കൂടെ മാത്രം ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ എനേബിൾ ചെയ്യാൻ കഴിയുക, അങ്ങനെ ഒരു സെറ്റ് ഓഫ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് അവർ ഡിമാൻഡ് ചെയ്തിരുന്നു. ആ ഫീച്ചറുകൾ എല്ലാം ഉണ്ടാക്കി അതിനെ തേർഡ് പാർട്ടി ഇന്ത്യ ഗവൺമെന്റ് എംപാനൽ ചെയ്ത തേർഡ് പാർട്ടി കമ്പനികളെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിച്ച് ആ റിപ്പോർട്ടും ഒക്കെ സമർപ്പിച്ചതിന് ശേഷമാണ് നമ്മളെ അപ്രൂവ് ചെയ്തത് ഒന്നാമത്തെ കമ്പനിയായിട്ട്.
ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം, താങ്കൾ നൽകിയ അഭിമുഖങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് ഇതിന്റെ ഒരു സെർവർ, അതായത് സ്റ്റോറേജും ഡാറ്റയുടെ കാര്യത്തിൽ കൂടുതൽ സുരക്ഷ ലക്ഷ്യമിടുന്നുണ്ടെന്ന്. കാരണം ഇതിന്റെ സ്റ്റോറേജ് പൂർണ്ണമായിട്ടും ഏത് രീതിയിലാണെന്ന് ഒന്ന് വിവരിക്കാൻ കഴിയുമോ?
ഞങ്ങളിപ്പോ സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ അതാത് സെർവേഴ്സിൽ തന്നെയാണ് നമ്മളുടെ സ്റ്റോറേജ്. അതായത് ഏത് മീറ്റിംഗ്, ഇപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ ഇരിക്കുന്ന മീറ്റിംഗ്, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മീറ്റിംഗ് ഒരു സെർവറിൽ കൂടെ കടന്നു പോയിട്ടാണ് സംഭവിക്കുക. ആ സെർവറിൽ തന്നെ, അതും ഈ പറഞ്ഞ പോലെ ഓൺ പ്രിമിസിൽ തന്നെയാണ്. ഇപ്പൊ NIC ക്ലൗഡിൽ ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവരുടെ. അപ്പോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എല്ലാ ഡാറ്റയും എങ്ങനെയൊക്കെ സുരക്ഷിതമാകുന്നുണ്ടോ അതുപോലൊക്കെ നമ്മളും സുരക്ഷിതമാക്കിയിട്ടുണ്ട്.
ഇപ്പൊ
NIC ക്ലൗഡ് എത്ര സുരക്ഷിതമാണോ അത്രയും നമ്മുടേത് സുരക്ഷിതമായി. NIC എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബാക്ക് ബോൺ ഓഫ് ഇന്റർനെറ്റ് ആണ് മിക്കവാറും കാര്യങ്ങളിൽ.
ഓക്കെ, അപ്പോൾ ഇതല്ലേ ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു ഹാക്കേഴ്സ് ഒക്കെ ഒരു ഒരു രാജ്യത്തിന്റെ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ അറ്റാക്ക് ചെയ്യുന്നത് എത്രമാത്രം മുൻകൂട്ടിയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്? കാര്യം അതൊരു ഏറ്റവും വലിയ വെല്ലുവിളിയായി ഇപ്പോൾ നിൽക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ താങ്കൾ ഇപ്പോൾ വലിയൊരു പദ്ധതിയുടെ ഒരു ഭാഗമാണ്, അപ്പോൾ അതിൽ നിന്ന് എന്താണ് നമ്മൾക്കായിട്ട് പറയാൻ കഴിയുക ഒരു പൊതുജനത്തിന് മനസ്സിലാക്കുന്ന രീതി?
ഇപ്പോ സത്യസന്ധമായി പറഞ്ഞാൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഡിറ്റ് എന്ന് പറയുന്നത് നടത്തുന്നത് ഇതുപോലെ സെക്യൂരിറ്റി കമ്പനികൾ തന്നെയാണ്. അപ്പൊ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഡിറ്റേഴ്സിന് ഇതുവരെ നടന്നിട്ടുള്ള ഹാക്കിംഗ് അറ്റംപ്റ്റുകൾ എങ്ങനെയാണെന്നൊക്കെയുള്ള ഒരു ഡാറ്റ അവരുടെ കയ്യിലുണ്ട് ഓൾറെഡി. പുതിയൊരു ഹാക്കർ വന്നാൽ അയാൾ ഉപയോഗിക്കുന്ന മാർഗം പുതിയതാണെങ്കിൽ, നമ്മളുടേത് അതിന് വൾണറബിൾ ആണെങ്കിൽ സാധ്യതയുണ്ട്. പക്ഷെ ഇതുവരെ നടന്നിട്ടുള്ള ഹാക്കിംഗ് അറ്റംപ്റ്റുകളുടെ ഡാറ്റയും ഒക്കെ വിജയിച്ചു വെച്ചുകൊണ്ടാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഡിറ്റ് നമ്മളുടെ നമ്മൾ ഏൽപ്പിച്ച തേർഡ് പാർട്ടി കമ്പനി, ഗവൺമെന്റ് അപ്രൂവ്ഡ് കമ്പനി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ നമുക്കത് എൻഷുർ ചെയ്യാനായിട്ട്, ഇനി ഇപ്പോ ഫേസ്ബുക്ക് ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഡെലിസിന് അറിയാലോ. അവര് പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അവർ പറയും ഫേസ്ബുക്കിനെ ഒന്ന് ഹാക്ക് ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് $10,000 കണ്ടു തരും. അങ്ങനത്തെ ചലഞ്ചസ് ഒക്കെ നടത്തി. എല്ലാവർക്കും ഈ ചലഞ്ച് ഉണ്ട്. ഇപ്പൊ നമുക്ക് മാത്രം, ലോകത്തുള്ള ഏതൊരു കമ്പനിക്കും ഈ ചലഞ്ചസ് ഉണ്ട്. ആ ചലഞ്ചൊക്കെ നമ്മളും ഇതുവരെയുള്ള വൾണറബിലിറ്റീസ് എല്ലാം അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള പാച്ചസും എല്ലാ വൾണറബിലിറ്റിയും അക്കോമഡേറ്റ് ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. എനിക്ക് നാളെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല, നാളെ ഇത് ഞാനത് ഇതായിട്ട് പറയില്ല. കാരണം അതൊരു വേറൊരു ലോകമാണ്. ദേ ആർ ഡൂയിങ് അറ്റംപ്റ്റിംഗ് എ ലോട്ട് ഓഫ് സെവറൽ തിങ്സ്, സോ ദാറ്റ് ക്യാൻ ഹാപ്പൻ. പക്ഷേ വി എന്താണ് നമുക്ക് ചെയ്യാവുന്ന എല്ലാ വാതിലും രണ്ടും മൂന്നും പൂട്ടിട്ടടച്ചാലും ചില കള്ളന്മാർക്ക് അകത്ത് വരും. ഇപ്പൊ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ഐടി ആണ് നമ്മുടെ ഈ ചലഞ്ച് നടത്തിയതും. അവരാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരാണ് മറ്റ് സർക്കാർ ഓഫീസുകൾക്ക് ഏതൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. ദേർ മേ ബി ആൻ ഓപ്ഷൻ, എല്ലാവർക്കും ഓപ്ഷൻ ഓപ്പൺ ആണ്. പക്ഷെ നമുക്കൊരു ഗുണമുണ്ട്, നമ്മളുടേത് ഇനിയും സെക്യൂരിറ്റി എനേബിൾ ചെയ്യാവുന്ന. ഇപ്പോ ഡൽഹിസ് കയറിയത് ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഒരു പാസ്വേഡ് കൊടുത്തിട്ടാണ് നമ്മുടെ മീറ്റിംഗിലേക്ക് കയറിയത്. അതെ, ഇനി നമുക്ക് ഒരുതരം സെക്യൂരിറ്റി എനേബിൾ ചെയ്യാവുന്നത് ഡൽഹിസ് തന്നെയാണ് കയറുന്നതെന്ന് ഉറപ്പുവരുത്താൻ ഡൽഹിസിന്റെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് അതിലേക്ക് വരുന്ന ഒ ടി പി വെച്ചിട്ട് ഉറപ്പാക്കാം. ഓക്കെ, അതാണ് അതും നമ്മുടെതിനകത്ത് എനേബിൾഡ് ആണ്. അവർക്ക് ഞാൻ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന ആളിന് വേണമെങ്കിൽ തീരുമാനിക്കാം അങ്ങനെ ഒരു സെക്യൂരിറ്റി ഡൽഹിസിനെ ഉറപ്പാക്കണമോ. അതിനും മേലെയും നമുക്ക് കൊണ്ടുപോകാം സെക്യൂരിറ്റി. അതായത് സെക്യൂരിറ്റി എനേബിൾ ചെയ്യാൻ കഴിയുന്ന ഏത് തലത്തിലുള്ള സെക്യൂരിറ്റി എനേബിളിങ്ങിനും പോസിബിലിറ്റി ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഇതിപ്പോ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഏത് തലത്തിലേക്കും ഇതിനെ വളർത്തിക്കൊണ്ടുപോകും.
ഇനി മറ്റൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഓസ്ട്രേലിയൻ മലയാളികൾക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു കാര്യം കൂടിയായതുകൊണ്ടാണ് ഞാൻ ഇത് ചോദിക്കുന്നത്. ഇപ്പോൾ ഓരോ ഓസ്ട്രേലിയൻ ബന്ധം ടെക് ജൻഷ്യയ്ക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു, അതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
ഉറപ്പായിട്ടും, എന്റെ കോഫൗണ്ടർ ഓസ്ട്രേലിയയിലുണ്ട്. പുതിയ ആശയങ്ങളൊക്കെ വരുന്നത് അവിടുത്തെ തലയിൽ നിന്നും കൂടാണ്, ഓസ്ട്രേലിയയിൽ നിന്നും കൂടെയാണ്. ഓസ്ട്രേലിയൻ മലയാളി എന്റെ സുഹൃത്തും ബാല്യകാല സുഹൃത്തുമാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് കമ്പനി തുടങ്ങിയത്. ടോണി തോമസ്, ഹീസ് ഇൻ സിഡ്നി റൈറ്റ് നൗ. അപ്പോ ഞങ്ങള് പുള്ളി ആക്റ്റീവ് അല്ല ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ, ഹീസ് വർക്കിംഗ് ഇൻ ഓസ്ട്രേലിയ. പക്ഷേ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഇല്ലായെങ്കിലും ഹീസ് ദ ബ്രെയിൻ ഓഫ് മോസ്റ്റ് ഓഫ് ദി ന്യൂ ഐഡിയാസ്. ഞങ്ങൾ 2009 രണ്ടുപേരും വർക്ക് ചെയ്തിരുന്നത് അവരുടെ വീടുകളിൽ ഇരുന്നാണ് വർക്ക് ചെയ്തിരുന്നത്. രണ്ടുപേരും ഫാമിലി ഉണ്ട്. അപ്പോ ടോണി താമസിച്ചിരുന്നത് അന്ന് എറണാകുളത്താണ്, പടമുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ആലപ്പുഴയിലുമാണ്. പക്ഷെ ഞങ്ങള് ഡെയിലി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വളരെ അടുത്ത കൂട്ടുകാരായതുകൊണ്ട് ഞങ്ങള് രണ്ടുപേരും രണ്ടു വഴിക്ക് രണ്ട് വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യാണ് ആ സമയത്ത്. അപ്പോഴാണ് ഇവര് നമ്മളുടെ ക്ലയന്റ്, ഈ വർക്ക് ഞങ്ങൾക്ക് തന്ന ക്ലയന്റ് പറയുന്നത് കുറച്ചുപേരെ കൂടെ കൂട്ടിയാൽ വി നീഡ് സം വർക്ക് മോർ ടു ഡു അങ്ങനെ വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങൾ കൺസൾട്ടിംഗ് മോഡിൽ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം അക്കൗണ്ടിലേക്കാണ് കാശ് മേടിച്ചുകൊണ്ടിരുന്നത് അമേരിക്കയിൽ. അപ്പൊ കൂടുതൽ പേര് വരുമ്പോൾ അതൊരു പ്രശ്നമായി, അത് നടക്കത്തില്ലല്ലോ. കാര്യം ഒത്തിരി കാശ് നമ്മുടെ, അത് അമേരിക്കയിൽ നിന്നൊക്കെ ഒത്തിരി കാശ് നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് വരുന്നതിലൊക്കെ കുറെ ഗുലിമാലികളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വി നീഡ് ടു സ്റ്റാർട്ട് എ കമ്പനി ആൻഡ് മേക്ക് ഇറ്റ് സം ഫോമൽ തിങ് അങ്ങനെ ഞങ്ങൾ ഇത് കമ്പനി ആക്കി മാറ്റുന്നു. അങ്ങനെയാണ് 4-5 പേരെ കൂടെ റിക്രൂട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ. രണ്ടുപേരും കുറെ അധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ സമയത്തൊക്കെ അത് കഴിഞ്ഞ്. അപ്പോ അത് ഒന്നാമത്തെ കാര്യം, ഒരു ക്ലയന്റ് ആണ് നമുക്ക് അപ്പോൾ ഉള്ളത്. അപ്പൊ ആ ക്ലയന്റിന്റെ മേലെ ഉണ്ടാകുന്ന ഫൈനാൻഷ്യൽ ഫ്ലക്ച്വേഷൻ ഒക്കെ നമ്മളെയും അലട്ടും. അപ്പോ അങ്ങനെ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ 2014 വരെയൊക്കെ ടോണി ഏകദേശം ഈ ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരുമ്പോൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും, ഇത് നമ്മൾ ഇങ്ങനെ തന്നെ നിന്നാൽ ഒരാൾ നിന്നാൽ മതി ഇനി എന്നുള്ള ഒരു സ്ഥിതി വരുന്നു. ഞാൻ ജോലി നോക്കാമെന്ന് ടോണി ആലോചിക്കുന്നു. അങ്ങനെയാണ് ടോണി ഓസ്ട്രേലിയക്കൊക്കെ മൂവ് ചെയ്യുന്നത്. പക്ഷേ ഹി വാസ് പാർട്ട് ഓഫ് ഇറ്റ്. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു, മുഴുവൻ കാര്യങ്ങളിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ പറയുന്നത് നീ ആക്റ്റീവായിട്ട് നോക്ക, ഐ വിൽ ഗോ ഫോർ ആൻഡ് ഫൈൻഡ്. കാര്യം ആ രണ്ടുപേർക്കും കൂടെ സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നു. പക്ഷേ നമുക്ക് ഒരു ക്ലയന്റ് എന്നുള്ളത് ഞങ്ങൾ പക്ഷേ രണ്ട് മൂന്ന് ക്ലയന്റ്സിനെ കൂടി ഞങ്ങൾ ഇന്റർനെറ്റിൽ നല്ല ഫുട് പ്രിന്റ്സ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു.
ജോയ് സെബാസ്റ്റ്യൻ ടെക് ജെൻഷ്യ തുടങ്ങിയ സാഹചര്യങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ പിന്നീട് നേരിട്ട വെല്ലുവിളികളെ കുറിച്ചും പറഞ്ഞു. ടോണി തോമസും ജോയ് സെബാസ്റ്റ്യനും ചേർന്ന് ഉള്ള ആ തുടക്കങ്ങളെ കുറിച്ചും പിന്നീട് ടോണി തോമസ് സിഡ്നിയിലേക്ക് നീങ്ങിയതിൻ്റെ ഒരു സാഹചര്യവും വിവരിച്ചു. എന്തായാലും ഈ നേട്ടത്തിൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നതിന് സിഡ്നിയിലുള്ള ടോണി തോമസും സ്ഥാപകരിലൊരാളായ ടോണി തോമസും നമുക്കൊപ്പം ഈ അവസരത്തിൽ ചേരുന്നുണ്ട്. ഇതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാനായി അഭിനന്ദനങ്ങൾ ടോണി തോമസ്. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായതിനെ കുറിച്ചും ഇതിൻ്റെ തുടക്കങ്ങളെ കുറിച്ചും താങ്കളുടെ ഓർമ്മകൾ എങ്ങനെയാണ്?
ഞാനും ജോയ് സെബാസ്റ്റ്യനും ചേർന്നിട്ട് 2009 ടെക് ജെൻഷ്യ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി സ്റ്റാർട്ട് ചെയ്യുന്നത്. കോൺഫറൻസിങ് ടൂളുകൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ അത്യാവശ്യം നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു സർവീസ് കമ്പനിയായിട്ടായിരുന്നു തുടക്കം. യൂറോപ്പിലെയും അമേരിക്കയിലെയും ക്ലയൻസിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ആദ്യം കോൺഫറൻസിങ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരുന്നത്. കൂടുതലും ഞാൻ ടെക്നിക്കൽ സൈഡിലാണ് വർക്ക് ചെയ്തത്. എൻ്റെ ബ്രദറും ടെക് ജെൻഷ്യയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ഒരു ഡയറക്ടറാണ് പുള്ളി. ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ എനിക്കൊരു സ്വപ്നമായിരുന്നു. അങ്ങനെ ഞാൻ 2015 ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അതാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് തന്നെ ഒത്തിരി ടാലൻറ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ അത് ടാപ്പ് ചെയ്യാനുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ശ്രമം വളരെ ശ്ലാഘനീയമാണ്.
നന്ദി ടോണി തോമസ് ഇതേക്കുറിച്ച് വിവരിച്ചതിനും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. നമുക്ക് ഇനി തിരിച്ച് ജോയ് തോമസിലേക്ക് തന്നെ പോകാം. ജോയ് തോമസ്, ഈ ഒരു പദ്ധതി, ഈ ഒരു ആപ്പ് ഇന്ത്യൻ സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം ഇനി വലിയ രീതിയിൽ പൊതുജനങ്ങളിലേക്ക് ഇത് എത്തിക്കാനുള്ള പദ്ധതി എന്തെങ്കിലും ഉണ്ടോ? അതേക്കുറിച്ചൊന്ന് വിവരിക്കാമോ?
പൊതുജനത്തിന് ഒരു ആപ്പ് ഇറക്കാറുണ്ട്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം ഞങ്ങൾ കാണുന്നത്, നമ്മൾ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചറിൽ നടത്തേണ്ടി വരും, ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ. ആ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള ആലോചനകൾ ഇപ്പൊ നടക്കുന്നുണ്ട്. പക്ഷെ അത് സ്റ്റെബിലൈസ് ചെയ്തിട്ടില്ല. ഇത്ര മാത്രം നമുക്ക് ചെയ്യാൻ കഴിയുന്നു. പിന്നെ ഫീച്ചർ വൈസ് ഞാൻ കമ്പയർ ചെയ്യുന്നത് സൂമിനൊരു എന്റർപ്രൈസ് പാക്ക് ഉണ്ട്. സൂമിന്റെ സാധാരണ മീറ്റിംഗ് ടൂളിനകത്തല്ലാതെ ഒരു എന്റർപ്രൈസ് പാക്ക് ഉണ്ട്. അതിനകത്ത് ഞങ്ങൾ ടെക്നിക്കലി പറഞ്ഞാൽ നമ്മുടെ വെബും മൊബൈലും ഒന്നും അല്ലാത്ത കുറെ ഡിവൈസസ് കൂടെ ആ മീറ്റിംഗിൽ കയറ്റാൻ പറ്റും. അതായത് ലെഗസി വീഡിയോ കോൺഫറൻസിങ് ഡിവൈസസ് ഉണ്ട്, H323 സിപ്പ് ഡിവൈസസ് കമ്മിങ് ഫ്രം പോളികോം, സിസ്കോ അതുപോലുള്ള കമ്പനികളിൽ നിന്ന് വരുന്ന ഡിവൈസസ് ഉണ്ട്, ഹൈ എൻഡ് വീഡിയോ കോൺഫറൻസിങ് ഡിവൈസ്. അവരെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാവുന്ന പ്ലാറ്റ്ഫോമാണ്, അല്ലെങ്കിൽ അവരെല്ലാവരെയും ഇന്ററോപ്പറബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ സംതിങ് ഒരു പബ്ലിക് ആപ്പിനേക്കാൾ, പബ്ലിക് എപ്പോഴും ആപ്പ് ഉപയോഗിക്കുന്നത് വീഡിയോ വെബിൽ നിന്നും പി സിയിൽ നിന്നും മൊബൈലിൽ നിന്നും ഒക്കെയാണ്, അതിനേക്കാൾ ഉപരി ഞങ്ങൾ ഇതിനെ ഒരു എന്റർപ്രൈസ് ഗ്രേഡ് ആപ്പായിട്ടാണ് നമ്മൾ ഇതിനെ വിഭാവനം ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രത്യേകിച്ചും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് എൻ എന്റർപ്രൈസ്, ഹ്യൂജ് എന്റർപ്രൈസ്, ആൻഡ് ദേ ഓൾറെഡി ഇൻവെസ്റ്റഡ് ഇൻ ടു ദീസ് കൈൻഡ് ഓഫ് വീഡിയോ കോൺഫറൻസിങ് ഡിവൈസസ് എർലിയർ. അപ്പൊ അതും കൂടെ ഒക്കെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു ഒരു പ്രീമിയം റേഞ്ച് ഓഫ് വീഡിയോ കോൺഫറൻസിങ് ആണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പബ്ലിക്കിന് കൊടുക്കണം, പക്ഷെ ദേർ വിൽ ബി എ പെയ്ഡ് മോഡൽ കമ്മിങ് ഔട്ട്.
ജോയ് ഇതിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ചുരുക്കത്തിൽ ഒന്ന് പറയാമോ എന്തെല്ലാം
പ്രവർത്തനങ്ങൾ? ആലപ്പുഴയിൽ നടക്കുന്ന പല ആക്ടിവിറ്റീസും, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആക്ടിവിറ്റീസിൽ സാധാരണ ഏതൊരു മനുഷ്യനെയും പോലെ ഞാനും പങ്കെടുക്കുന്നുണ്ട്. ഏതൊരു എന്താ പറയാ, ഏതൊരു മനുഷ്യനും ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഞാനും ഇടപെടുന്നുണ്ട്. ആലപ്പുഴയിലെ ഞങ്ങളുടെ നാട്ടിൽ ഒരു പാലിയേറ്റീവ് കെയർ സംഘടനയുണ്ട്, സ്നേഹജാലകം എന്ന പേരിൽ. ഒരു ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ജനകീയ ഭക്ഷണശാല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഞങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ ആക്ടിവിറ്റീസിൽ ഞാനും വോളണ്ടിയർ ആയിട്ട് പങ്കെടുക്കുന്നു. പിന്നെ തീരദേശത്തെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഐ എം വെരി കീൻ അബൌട്ട് ഇറ്റ്. ഞാനൊരു മത്സ്യത്തൊഴിലാളിയുടെ മകനാണ്, അതുകൊണ്ട് എനിക്ക് ആ കുട്ടികളെ പറ്റി വലിയ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഡോക്ടർ തോമസ് ഐസക്ക്, നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്ററാണ് ഞങ്ങളുടെ മണ്ഡലത്തിലെ MLA, അപ്പം അദ്ദേഹം ഇനിഷ്യേറ്റ് ചെയ്തിട്ട് കുറച്ച് സോഷ്യൽ എക്സ്പെരിമെൻറ്റ്സ് ആയിട്ട് ഇങ്ങനെ തീരദേശത്തെ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ലൈബ്രറികളെ ഒരുക്കിയെടുക്കുന്ന, തൊട്ടടുത്ത ലൈബ്രറികളെ ഒരുക്കിയെടുക്കുന്ന, അവിടെ നല്ല ടെക്നിക്കൽ ലാബുകളൊക്കെ ഉണ്ടാക്കി നല്ലൊരു ഇന്റർനെറ്റ് ഇതൊക്കെ കൊടുത്തിട്ട് ഒരുക്കിയെടുക്കുന്ന ഒരു സംവിധാനമാണ് പ്രതിഭാതീരം എന്നാണ് ആ പദ്ധതിയുടെ പേര്. ആ പദ്ധതിയിൽ വളരെ സജീവമായിട്ട് ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ എല്ലാ കാര്യത്തിലും അവരുടെ ക്ലാസ് എടുക്കാനും ഒക്കെ പോകാറുണ്ട്. അത് വളരെ സജീവമാണ്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ കൊറോണ വന്നപ്പോഴാണ് അങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനത്തിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലായത്, എല്ലാവർക്കും പുറത്തുള്ളവർക്കൊക്കെ മനസ്സിലായത്. ഞാൻ വിശ്വസിച്ചിരുന്നു, കാര്യം 7 വർഷമായി ആ പദ്ധതി തുടങ്ങിയിട്ട്. അവിടെ ഇപ്പോൾ ലൈബ്രറികൾ തീരദേശത്ത് ആ 13 ലൈബ്രറികളിൽ ഞങ്ങൾ നല്ലൊരു കമ്പ്യൂട്ടർ ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഭംഗിയുള്ള സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ വൈകുന്നേരങ്ങളിൽ 7 മണിക്ക് അവിടെ വന്നിരുന്ന് പഠിക്കും. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് മെന്റർമാരെയും കൊടുക്കും, ഇത്തിരിയെങ്കിലും പഠിച്ചിട്ടുള്ള. അപ്പൊ എന്താന്ന് വെച്ചാൽ, ഇവരുടെ വീട്ടിലൊക്കെ ഉള്ള കുട്ടി, വീട്ടിലെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഒരു മുറി വീടോ രണ്ടു മുറി വീടോ ആയിരിക്കും, അച്ഛനും അമ്മയും ടി വി ഉണ്ട് ഇപ്പൊ മിക്ക വീട്ടിലും. അപ്പൊ ഈ കുട്ടികൾക്ക് വൈകുന്നേരം ഇരുന്ന് പഠിക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള ലൈബ്രറി അങ്ങനെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒപ്പം കമ്പ്യൂട്ടർ ലാബും ഒക്കെ ഉണ്ട്. ഇപ്പൊ വീട്ടിലൊന്നും, ഇവരുടെ വീട്ടിലൊന്നും കമ്പ്യൂട്ടർ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഈ കുട്ടികൾക്ക് വന്നിരുന്ന് പഠിക്കാം, കമ്പ്യൂട്ടർ ഉപയോഗിക്കാം, ഇന്റർനെറ്റ് ഉപയോഗിക്കാം, അവർക്ക് ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു 10-600 കുട്ടികൾ ഇങ്ങനെ ഈ 12-13 ലൈബ്രറികളിലായിട്ട് ഇവിടെ ഇരുന്ന് ഇപ്പൊ പഠിക്കുന്നുണ്ട്. കൊറോണ വന്നപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഈ കുട്ടികൾക്ക് ഇന്റർനെറ്റ് ഇല്ലാതെ പറ്റാതായി. ഇപ്പൊ പല സ്കൂളിലും ഒക്കെ ഓൺലൈൻ ക്ലാസ്സും നടക്കുന്നുണ്ട്. അപ്പൊ തീരദേശത്തെ പിള്ളേരെന്ത് ചെയ്യും? ഒരു സാധ്യതയില്ല. പക്ഷെ അപ്പോ നമ്മുടെ ലൈബ്രറികൾ അത് ശരിക്കും പറഞ്ഞ റെഡി ടു ഗോ ആയിരുന്നു, അതിന് റെഡി ആയിരുന്നു. ഇപ്പൊ കുട്ടികൾ രാത്രി വന്നിരിക്കുന്നതിന് വേണ്ടി രാവിലെ തൊട്ട് രാത്രി വരെയുള്ള പല പല ഷെഡ്യൂളുകളിലായി അവരെല്ലാരും വന്നിരുന്ന് പഠിക്കുന്നു അവിടെ. വളരെ സന്തോഷം.
മത്സ്യത്തൊഴിലാളിയുടെ മകൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ പഠനവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു പ്രചോദനമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാട്ടാവുന്നത്, കാരണം ഒട്ടേറെ ആളുകൾക്ക് ഒരു മാതൃക തന്നെയാകാനുള്ള സാധ്യതയാണ് ഇത്.
നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഇന്റർനെറ്റ് ഒക്കെ തരുന്നത് രണ്ടുമുണ്ട്. നമുക്ക് റോട്ടൺ എന്താ ആപ്പിളും ഉണ്ടാവും, നല്ല ആപ്പിളും ഉണ്ടാവും. നമ്മൾ അതിനകത്തുനിന്ന് നല്ല ആപ്പിള് പിക്ക് ചെയ്യാൻ മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോ ഇത് എന്താ പറയാ, ഇതൊക്കെ നമ്മുടെ മുന്നിൽ തുറന്നു തരുന്ന ഒരു, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പുസ്തകം ചിലപ്പോൾ വലിയ വിലയുള്ള പുസ്തകം ഞങ്ങൾക്ക് മേടിച്ച് വായിക്കാനേ കഴിയില്ലായിരുന്നു. ഇപ്പൊ അതൊക്കെ ഇന്റർനെറ്റിൽ, ഇപ്പോ ഞാനൊക്കെ പി ജിക്ക് പഠിക്കുന്ന സമയത്ത് പല പുസ്തകങ്ങളിലെ പേര് റെഫറൻസിന്റെ കൂട്ടത്തിൽ കാണും, ഇന്നത് റെഫർ ചെയ്യൂ, ഇന്ന പുസ്തകം റെഫർ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്കത് ആക്സസബിളേ ആയിരുന്നില്ല. പക്ഷെ ഇന്റർനെറ്റ് വന്നപ്പോ ഇപ്പൊ കുട്ടികൾക്ക്, എന്റെ അഭിപ്രായത്തിൽ ഈ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഹൈസ്പീഡ് ഇന്റർനെറ്റ് എല്ലാ വീട്ടിലും ആക്സസബിൾ ആക്കുക എന്നുള്ളത്. അത് ചെയ്താൽ ഇന്ത്യ വിൽ ബി ദ വേൾഡ് പവർ. ഒരു ഒറ്റ സംഭവം എന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല, ഒരു പിടി സംഭവങ്ങൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. മേ ബി സ്റ്റാർട്ടിങ് ഫ്രം ദ സ്കൂളിംഗ്, ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലരായിട്ട് പ്രോത്സാഹനം തന്നിട്ടുണ്ട്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ചെറിയ പാത്രം തുടങ്ങി ഇന്ന് വരെയുള്ള ഇപ്പൊ കിട്ടിയ അവാർഡ് വരെ ഒരു പിടി സംഭവങ്ങളുടെ, അതിൽ പല സമയത്തും ഇതുപോലെ സമ്മാനമാകണമെന്നില്ല, ഒരു കൺസൊലേഷൻ ആയിരിക്കും. തോളി തട്ടി നീ പേടിക്കേണ്ട, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു തോളി തട്ടലായിരിക്കും.
അതിനുശേഷം MCA എടുക്കാനായിട്ടുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? MCAയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം?
അതിന്റെ പ്രചോദനമൊന്നും ഇല്ല ഡെലിസ്, ഇത് യാദൃച്ഛികമായിട്ട് വന്നു വിട്ടതാണ്. ഞാൻ പഠിച്ചത് കെമിസ്ട്രിയാണ് ഡിഗ്രിക്ക്. ഞാനും ടോണിയും കെമിസ്ട്രി ആയിരുന്നു ഡിഗ്രിക്ക് പഠിച്ചത്. ഞങ്ങൾ രണ്ടുപേരും കെമിസ്ട്രി പഠിച്ചത്. പക്ഷേ ടോണി അത് കഴിഞ്ഞ് കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് തോന്നുന്നു പോളിമർ ടെക്നോളജിയിൽ PG ചെയ്തു, അവൻ തുടർന്നു. ഞാൻ പക്ഷേ കെമിസ്ട്രി കഴിഞ്ഞപ്പോൾ ഞാൻ പോയത് ഒരു എന്താ പറയുക, കേരള എൻട്രൻസ് എഴുതി മെഡിക്കൽ. അതുവരെ ശ്രമിച്ചില്ല. അപ്പോൾ അതുവരെ എൻ്റെ കൂടെ പഠിച്ചിരുന്ന 4 പേര് സുഹൃത്തുക്കള് ഞങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർമാരായിട്ട് മാറി, അതിനിടയ്ക്ക് എന്നെ വിട്ടുപോയി. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഒരു ശ്രമം നടത്തി. അപ്പൊ എനിക്ക് ഹോമിയോ മെഡിക്കൽ കോളേജിലാണ് കിട്ടിയത് ആ വർഷം.
ഓക്കെ, ഹോമിയോ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിരുന്നു.
അതെ, ചോറ്റാനിക്കര ഹോമിയോ മെഡിക്കൽ കോളേജിൽ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അഡ്മിഷൻ കിട്ടി. ഞാൻ അതിന്റെ പുറകെ പോയി, 2 അവിടെ പോയി. പോയി കഴിഞ്ഞപ്പോ എന്റെ ഒരു ദിവസം ട്രെയിനിൽ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച 2 രാജേഷും ശ്യാമും, അവർ രണ്ടുപേരും കൂടെ എന്റെ കൂടെ ട്രെയിനിൽ കയറുന്നു. അവരെന്നോട് പറയുന്നു, ഞങ്ങൾ MCA എൻട്രൻസ് എഴുതാൻ പോവാണ്, ഇന്ന് ഫോം മേടിക്കും, നിനക്ക് മേടിക്കണോ ഫോം? അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തായാലും മേടിച്ചു, ഞാനും കൂടെ എഴുതി നോക്കാം, കിട്ടുമെങ്കിൽ കിട്ടട്ടെ, നമുക്ക് ഒരുമിച്ച് പോവാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു. അവരെനിക്ക് ഫോം മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ തരുന്നു. ഞാൻ കോളേജിൽ പോയിട്ട് വന്ന് ഫോം ഫില്ല് ചെയ്തയക്കുന്നു. എല്ലാവരും എൻട്രൻസ് എഴുതുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നു ഒരുമിച്ച്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അല്ലാതെ ഞാൻ കമ്പ്യൂട്ടർ പോലും കണ്ടിട്ടില്ല. TKM MCAക്ക് ചേർന്നിട്ട് എന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ഞാൻ ഓർക്കും, എന്നുവെച്ചാൽ MCAക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴുള്ള അവിടുത്തെ HOD ഞങ്ങളെ ഒരു ഒരു ടോക്കിന് പരസ്പരം സംസാരിക്കുമല്ലോ. അപ്പൊ എന്നോട് ചോദിച്ചു, ഇതിനു മുമ്പ് കമ്പ്യൂട്ടർ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല ടീച്ചർ, ഒരു മാഡം ആയിരുന്നു, ഞാൻ കണ്ടിട്ടില്ല, ഐ എം ഗോയിങ് ടു ഹാവ് ഇറ്റ് റൈറ്റ് നൗ. അപ്പൊ അത്രേ ഉള്ളൂ എന്റെ കമ്പ്യൂട്ടർ, അപ്പോഴത്തെ കമ്പ്യൂട്ടർ നോളജ് ഒക്കെ അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ കുട്ടികളെ പോലെ ഞാൻ ഒന്നുമല്ല.
എന്തായാലും അനുഭവങ്ങളും വളർന്നു വന്ന വഴികളും എല്ലാം എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി വിവരിച്ചതിന് വളരെയധികം നന്ദി ജോയ് സെബാസ്റ്റ്യൻ. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ, ഹാപ്പി ഓണം.
താങ്ക് യു ഡെലിസ്, എല്ലാവർക്കും ഹാപ്പി ഓണം. ഓസ്ട്രേലിയയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ ടെക്ജൻഷ്യയിലെ എല്ലാവരുടെയും സ്നേഹം അറിയിക്കുന്നു. ഞങ്ങളുടെ നേട്ടം എനിക്ക് തോന്നുന്നു ഈ ലോകത്തുള്ള എല്ലാ മലയാളികളും അവരുടെ സ്വന്തം നേട്ടമായിട്ട് കരുതി. അങ്ങനെ ഒരു നേട്ടമൊക്കെ വളരെ കുറവാണ്, അങ്ങനെ കിട്ടുന്ന ഒരു അഭിമാനമായി കിട്ടുന്ന അതിന് എല്ലാവരെയും ഞങ്ങളുടെ കൂടെ കൂട്ടിച്ചേർത്തതിന് നിങ്ങളുടെ ഭാഗമാണെന്ന് കരുതിയതിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.